ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം.
Husbands, love your wives as Christ loved the church and gave himself up for her.
ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ.
That he might sanctify her, having cleansed her by the washing of water with the word.
അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതും.
So that he might present the church to himself in splendor without spot or wrinkle.
കഥ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മിന്നുത്തേണ്ടതിനും. തന്നെത്താൻ അവൾക്ക് വേണ്ടി കൊടുത്തു ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
Gracious God, our loving heavenly Father, we thank you once again for this evening that we can come together as your body, your church, approach your throne of grace. By the blood of Jesus Christ your son.
നിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവേ ഞങ്ങൾക്ക് നിന്റെ കൃപാസനത്തിന് അടുത്തേക്ക് ഒരു സഭയായിട്ട് ഒരുമിച്ച് കൂടി ശരീരമാകുന്ന സഭയായിട്ട് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം നീ കൃപ ചെയ്തിരിക്കയാൽ കർത്താവേ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
The joy of being able to call you father because you have made us your children through the blood of Jesus Christ your son.
നിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ നിന്റെ മക്കളാക്കി തീർത്ത് കർത്താവേ നിന്നെ അപ്പാ പിതാവേ എന്ന് വിളിപ്പാനുള്ളതായ സാവകാശം ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
For giving us your spirit and your precious holy word to us, we thank you.
കഥാവേ നിന്റെ തിരുവചനങ്ങളും നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
You have promised that you lead us into all truth.
സകല സത്യത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തും എന്ന വാഗ്ദത്തം ചെയ്തിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
So Lord, we desire to receive from you, and therefore we ask that you will speak to us.
കഥാവേ നിങ്ങളുടെ പ്രാപിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
Cause your work to become flesh in us, we pray.
കഥാവേ നിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ജീവനായി മാംസമായി തീരുവാൻ ഇടയാകണം.
Write your word upon our minds and hearts, we pray.
ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ നിലവുകളിലും നിന്റെ വചനം എഴുതുമാറാകണമേ.
And be glorified amidst us, we pray.
കഥാവേ ഞങ്ങളിൽ നിന്റെ നാമം മഹത്വപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നു.
Jesus precious and holy.
യേശുക്രിസ്തുവിന്റെ വിശുദ്ധ വിലയേറിയ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു.
ആമേൻ. Last Sunday we studied Paul's statement that there are three evidences of the fullness of the Holy Spirit in the life of the believer.
ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ മൂന്ന് അടയാളങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചുവല്ലോ.
Number 1, joyfulness.
ഒന്നാമത് ആനന്ദത്തിന്റെ അവസ്ഥയാണ്.
Ephesians 5:19.
അഞ്ചാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ.
Number 2, thankfulness. Ephesians 5:20.
അഞ്ചാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നന്ദിയുള്ളവരായിരിക്കുന്ന അനുഭവമാണ്.
Number 3, submissiveness. Ephesians 5:21-33.
മൂന്നാമതായി അഞ്ചാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കീഴടങ്ങിയിരിക്കുന്നതായ മനോഭാവമാണ്.
We also saw that it is only through the power of the Holy Spirit that we can walk in harmony.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അല്ലാതെ നമുക്ക് സ്വരൈക്യത്തോടുകൂടി നടക്കുവാൻ കഴിയുകയില്ല എന്നും നാം കണ്ടുവല്ലോ. വാക്യം മുതൽ 23-ാം വാക്യം വരെ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ നാം സ്വരൈക്യത്തോടുകൂടി നടക്കണം എന്ന് നാം കണ്ടു. ആറാം അധ്യായത്തിൽ 1-4 വരെയുള്ള വാക്യങ്ങൾ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ആ നിലയിൽ ഐക്യതയിൽ നടക്കേണ്ടതാണ്.
And we must walk in harmony as employers and employees. Ephesians 6:5-9.
ആറാമധ്യായത്തിന്റെ 5-9 വാക്യങ്ങൾ ദാസന്മാരും യജമാന്മാരും ആ നിലയിൽ ഐക്യതയിൽ നടക്കേണ്ടതാണ് എന്ന് കാണും.
And Paul began with the admonition in Ephesians 5:21, submitting to one another out of reverence for Christ.
ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന ശാസനയോട് കൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് ആരംഭിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക.
Now the question is, does it suggest that the children tell the parents what to do?
മക്കൾ മാതാപിതാക്കളോട് എന്ത് ചെയ്യണം എന്ന് പറയണം എന്നാണോ അത് അർത്ഥമാക്കുന്നത്?
Does it suggest that masters obey the servants?
യജമാനന്മാർ ദാസന്മാർക്ക് വിധേയപ്പെട്ടിരിക്കണം എന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
Not at all.
ഒരിക്കലുമല്ല.
there is an order in authority.
Adhikarathina oru kramam undu ennullad ariyam.
Wives are to submit to their own husbands.
Bharyakmar thangalude bhartakanmarkku vidheyappettirikkendathaanu.
Children are told to obey their parents in the Lord.
Makkal thangalude ammayappanmare kartavil anusarikkendathaanu.
Servants are to obey to their masters as they would obey Christ.
Dasanmar yajamanmare kristu enna pole anusarikkendathaanu.
Submission does not mean
കീഴ്പ്പെടുക എന്നുള്ളത് താണ ഒരു അനുഭവത്തെ അല്ല സൂചിപ്പിക്കുന്നത്.
സബ്മിഷൻ ഗവേൺസ് ദി ഓപ്പറേഷൻ ഓഫ് അതോറിറ്റി.
അധികാരങ്ങളുടെ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് കീഴടങ്ങലാണ്.
ഹൗ ഇറ്റ് ഈസ് ഗിവൻ ആൻഡ് ഹൗ ഇറ്റ് ഈസ് റിസീവ്ഡ്.
എങ്ങനെയാണ് അധികാരം ഉപയോഗിക്കപ്പെടുന്നത്, അത് സ്വീകരിക്കപ്പെടുന്നത് എന്ന് നിർണ്ണയിക്കുന്നത് വിധേയപ്പെടുന്നില്ല. അപ്പോസ്തലന്മാരായ തന്റെ ശിഷ്യന്മാരെ തങ്ങളുടെ അധികാരം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഇരിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചത് ഓർക്കുക. മറ്റൊരാളുടെ ചിലവിൽ വലിയ ആളുകളായി തീരുവാനായിട്ട് പരിശ്രമിക്കരുത് എന്ന് അവനവരെ പഠിപ്പിച്ചു. എന്നാൽ ആ പാഠം പഠിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. അന്ത്യ അത്താഴ നാളിൽ
പോലും
ആരാണ് തങ്ങളിൽ വലിയവനെന്ന് അവർ ഇടയിൽ തമ്മിൽ തർക്കമുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ.
And dispute also arose among them as to which of them must be regarded as the greatest.
അവരുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി.
And he said to them, the kings of the Gentiles exercise lordship over them, and those in authority
അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാണ് വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകിയപ്പോൾ തന്റെ തന്നോടൊപ്പം ഉള്ള ആളുകളെ പണിത് യഥാസ്ഥാനപ്പെടുത്തുന്നതാണ്, അവരെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ആളല്ല യഥാർത്ഥ നേതാവ് എന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചു. തങ്ങളുടെ സ്വന്തം അധികാരത്തെ കെട്ടുപണി ചെയ്യുന്നതായ പരീശന്മാരെ പോലെ അല്ല, തങ്ങളെ തന്നെ വലിയവരെന്ന് കാണിക്കുവാൻ വേണ്ടി, ഏറ്റവും പ്രധാനപ്പെട്ടവർ എന്ന് കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നവരെ പോലെ അല്ല. നാം മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ എന്ന് എണ്ണേണ്ടതാണ്. അതാണ് അധികാരത്തിന്റെ ശരിയായ പ്രയോഗം. ഫിലിപ്പി ലേഖനം 2:3
വാക്യം.
ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളി. ഈ ഭാഗം അപ്പോസ്തലായ പൗലോസ് എഴുതുമ്പോൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. എഫെസ്യ ലേഖനം 5:21 വാക്യം. ആത്മാ നിറവുള്ളതായ ഓരോ വിശ്വാസി തന്നെ തന്നെ വിധേയപ്പെടുത്തുന്ന വിനയഭാവമുള്ള ഒരു വ്യക്തിയാണ്. വേദപുസ്തകത്തിൽ ഈ ഭാഗത്ത് എല്ലാവിധമായ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അടിസ്ഥാന പ്രമാണമാണ്. ഏതെങ്കിലും വിശ്വാസി മറ്റൊരു വിശ്വാസിയേക്കാൾ ഉയർന്നവനല്ല. ദൈവം മുമ്പാകെ അവർ നിൽക്കുമ്പോൾ അവർ എല്ലാവിധത്തിലും സമാനമായ ആളുകളാണ്. ഗലാത്യ ലേഖനം 3:27
വാക്യം.
അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രെ.
One to another in the fear of God.
ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന് എഫെസ്യ ലേഖനം 5:21 പറയുന്നു.
These believers continual reverence for God, that is fear of God.
ദൈവത്തോടുള്ളതായ നിരന്തരമായ ഭയഭക്തി അതാണ് ഉദ്ദേശിക്കുന്നത്.
That is the basis for submission to other believers.
മറ്റുള്ളവരോട് കീഴ്പ്പെട്ടിരിപ്പാൻ തക്കവണ്ണം നമ്മെ നിയന്ത്രിക്കുന്നത് നയിക്കുന്നത് ഈ ഭയഭക്തിയാണ്.
Proverbs 9:10.
സദൃശവാക്യങ്ങൾ 9-ാം അധ്യായത്തിന്റെ
The fear of the Lord is the beginning of wisdom and the knowledge of the Holy One is insight.
യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വേഗവുമാകും.
Now Pharaoh had no fear of God.
ഫറോൻ രാജാവിന് ദൈവത്തെ ഭയം ഉണ്ടായിരുന്നില്ല.
So what is the result?
അതിന്റെ ഫലം എന്തായിരുന്നു?
He exalted himself.
അവൻ തന്നെത്താൻ ഉയർത്തി.
Through Moses God tells Pharaoh.
എന്നാൽ മോശ മുഖാന്തരം ദൈവം ഫറവോനോട് പറയുന്നത് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ
You are still exalting yourself against my people and will not let them go.
9-17 അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ എന്റെ ജനത്തെ അയക്കാതിരിപ്പാൻ തക്കവണ്ണം നീ ഇനിയും അവരെ തടഞ്ഞു നിർത്തുന്നു.
You are still exalting yourself?
It is not.
It doesn't say. This was because Pharaoh had no fear of God.
അതോ അതിന്റെ അർത്ഥം ഫറവോന് ദൈവത്തെ ഭയം ഉണ്ടായിരുന്നില്ല എന്നാണ്.
Because he was exalting himself.
കാരണം അവൻ തന്നെത്താൻ ഉയർത്തുകയാണ്.
Now in the same chapter,
അതേ അധ്യായത്തിൽ
Moses tells him,
മോശ ഫറവോനോട് പറയുന്നത്
Exodus 9:30,
9-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ
But as for you and your servants, I know that you do not yet fear the Lord.
എന്നാൽ നീയും നിന്റെ ഭൃത്യന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു.
You do not yet fear the Lord God.
യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു.
What is self exaltation show?
അതുകൊണ്ട് സ്വയം ഉയർത്തുന്നത് എന്താണ്? ഉയർത്തുന്നവർ എന്താണ് വെളിപ്പെടുത്തുന്നത്?
So there is no fear of God.
അവരുടെ ഉള്ളിൽ ദൈവ ഭയം ഇല്ല എന്നത്രേ അവർ വെളിപ്പെടുത്തുന്നു.
The fear of God is a holy reverence toward God.
ദൈവ ഭയം എന്നത് ദൈവത്തോടുള്ളതായ ബഹുമാനപൂർവമായ ഭയഭക്തിയാണ്.
And if we revere God in such a manner,
ദൈവഭക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ നാം മറ്റുള്ളവരോട് വിധേയപ്പെടുന്നവരായിരിക്കും, കീഴടങ്ങുന്നവരായിരിക്കും.
Now by nature we are not like that.
എന്നാൽ പ്രകൃതിയാൽ നാം അങ്ങനെ കീഴടങ്ങുന്ന സ്വഭാവമുള്ളവരല്ല.
We are proud people.
നാം അഹന്ത ഉള്ളവരാണ്.
We want to promote ourselves.
നാം നമ്മെ തന്നെ ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്.
This is why we need to be controlled by the Holy Spirit, filled with the Holy Spirit.
അതുകൊണ്ടത്രേ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടവരുമായി തീരേണ്ടത്.
The Holy Spirit enables us to submit ourselves.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് മറ്റുള്ളവർക്ക് വിധേയപ്പെടുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത്.
This is why we need his filling.
ഇതുകൊണ്ടാണ് നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമായിരിക്കുന്നത്.
And I told you last Sunday, his filling us means the Holy Spirit controlling our life.
കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മാവിന്റെ നിയന്ത്രണത്തിന് നാം വിധേയപ്പെടുക എന്നതാണ്.
Now as we study Paul's words to husbands and wives,
ഭാര്യാഭർത്താക്കന്മാരോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം നാം പരിശോധിക്കുമ്പോൾ,
remember that he is writing to believers.
വിശ്വാസികളായ ഭാര്യാഭർത്താക്കന്മാർക്കാണ് താൻ എഴുതുന്നത് എന്നുള്ളത് ഓർക്കണം.
He is nowhere suggesting that women are inferior to men.
സ്ത്രീകൾ പുരുഷന്മാർക്കേക്കാൾ അധീനതയുള്ളവരാണ്, അല്ലെങ്കിൽ മോശപ്പെട്ട ാണ് എന്ന അർത്ഥം ഒരിക്കലും അതിൽ ഉണ്ടാകുന്നില്ല. വിധേയപ്പെടുക എന്നുള്ളതുകൊണ്ട് അത് താണ ഒരു അവസ്ഥയാണ് എന്ന് ഒരിക്കലും അർത്ഥമാകുന്നില്ല. ദൈവ നമുക്ക് ഈ നിലയിലാണ് നമ്മുടെ സ്ഥാനങ്ങൾ നിർണയിച്ചിരിക്കുന്നത് എന്ന് അംഗീകരിക്കുക അത്രേ ചെയ്യുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ കീഴ്പ്പെടുന്നതായ ഒരു അവസ്ഥയല്ല. ഗലാത്യ ലേഖനം 3:28 നാം ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം.
There is neither Jew nor Greek, there is neither slave nor free, there is no male and female, for you are all one in Christ Jesus.
അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ.
So that means husbands and wives are equal in status before God.
അതിന്റെ അർത്ഥം ദൈവമുമ്പാകെ ഭാര്യയും ഭർത്താവും ഒരേ സ്ഥാനം അർഹിക്കുന്നവരാണ്.
But their roles are different.
എന്നാൽ അവർ ഭൂമിയിൽ നിവർത്തിക്കേണ്ടതായ പ്രവർത്തികൾ വ്യത്യസ്തമാണ്.
What is the role of the husband?
എന്താണ് ഭർത്താവിന്റെ പ്രവർത്തന മണ്ഡലം?
The husband is to be the loving, considerate leader.
വളരെ സ്നേഹസമ്പൂർണനായ ഒരു നേതാവായിട്ടിരിപ്പാനാണ് ഭർത്താവിനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്.
That is the role of the husband.
അതാണ് ഭർത്താവിന്റെ പ്രവൃത്തി.
And what is the role of the wife?
ഭാര്യയുടെ പ്രവൃത്തി എന്താണ്?
She is to be the joyful, submissive helpmeet.
സന്തോഷത്തോടെ ഭർത്താവിനെ സഹായിക്കുന്ന അവന്റെ തുണയാണ് ഭാര്യ. അത് അത്രേ ഭാര്യയെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്.
This is where God given original role.
ഇതാണ് ദൈവം നീ നിയോഗിച്ച് നൽകിയിരിക്കുന്നതായ പദ്ധതി.
This is what God told him in the Garden of Eden.
Eden തോട്ടത്തിൽ വെച്ച് ദൈവം അവനോട് പറഞ്ഞത് ഇതുതന്നെയാണ്.
Genesis chapter 2.
ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം.
By the way, it is God himself who connected the first wedding.
ആദ്യ വിവാഹം നടത്തിയത് തന്നെ ദൈവം തന്നെയാണെന്നുള്ള കാര്യം ഓർക്കുക.
And it was in the garden.
അതൊരു പൂന്തോട്ടത്തിൽ വെച്ചായിരുന്നു.
Genesis 2:16 to 17.
2-ാം അധ്യായം 16-17 വാക്യങ്ങൾ.
And the Lord God commanded the man saying,
യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മനുഷ്യനോടാണ് പുരുഷനോടാണ് ദൈവം കൽപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം.
You may surely eat of every tree of the garden, but of the tree of the knowledge of good and evil you shall not eat, for in the day that you eat of it you shall surely die.
തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും.
So the command is given to the man.
ഈ പുരുഷനാണ് ഈ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നത്.
He is given the role of leadership.
നേതൃത്വത്തിന്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നത് പുരുഷനാണ്.
That's why God commanded him.
അതാണ്, അതുകൊണ്ടാണ് പുരുഷനോട് ഈ കൽപ്പന നൽകുന്നത്.
And he was to be the loving, considerate leader to his wife.
തന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സ്നേഹസമ്പൂർണനായ ഒരു നേതാവായിട്ട് ആയിരിക്കാനാണ് ഭർത്താവിനെ കുറിച്ച്
ഉദ്ദേശിക്കുന്നത്.
സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും അവനെ അവളെ നയിക്കുക എന്നുള്ളത് പുരുഷന്റെ ഉത്തരവാദിത്വമാണ്.
So his leadership role is a role of leading his wife.
സത്യത്തിലും സ്നേഹത്തിലും തന്റെ ഭാര്യയെ നടത്തുക എന്നുള്ള ചുമതല ഉത്തരവാദിത്വം ഭർത്താവിന്റേതാണ്. സ്ത്രീയുടെ പങ്കാവട്ടെ സന്തോഷത്തോടുകൂടി അതിന് വിധേയപ്പെടുക എന്നുള്ളതാണ്.
Genesis 2:18.
ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം.
Then the Lord God said, it is not good that the man should be alone. I will make him a helper fit for him.
അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഇതത്രേ ദൈവ നിശ്ചിതമായ ആദ്യത്തെ പരിപാടികൾ. ആദാമും ഹവ്വായും പാപത്തിൽ അകപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ അവരെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതായ ചുമതലകൾ വ്യത്യസ്തമായി തീർന്നു.
ബിക്കോസ് ഓഫ് ദ ഫോൾ,
പാപം നിമിത്തം
ബോത്ത് ദീസ് റോൾസ് ഗിവൻ ഒറിജിനൽ റോൾസ് ഗോട്ട് ഡിസ്റ്റോർട്ടഡ്.
ദൈവം നൽകിയതായ ഈ പദ്ധതികൾക്ക് വ്യത്യാസം സംഭവിച്ചു.
The curse brought a distortion to Adam's humble, considerate leadership.
ആദാം വളരെ വിനയപൂർവമായ നേതൃത്വം ചെയ്യാനാണ് ഉദ്ദേശിക്കപ്പെട്ടിരുന്നെങ്കിലും അവന്റെ മേൽ വന്നതായ ശാപം അതിന് മാറ്റം വരുത്തി.
The curse also brought a distortion to Eve's intelligent, joyful, willing submission.
ബോധപൂർവം ഭർത്താവിന് വിധേയപ്പെട്ട് സന്തോഷത്തോടെ വിധേയപ്പെട്ടിരിക്കുന്നതായ ഇരിപ്പാൻ ഉദ്ദേശിച്ചതായ ചുമതലയ്ക്ക് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാറ്റം വന്നു.
We focus our attention on Genesis chapter 3:16.
3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമുക്കിത് ശ്രദ്ധിച്ച് നോക്കാം. അവിടെ ഇത് കണ്ടെത്തുവാനായിട്ട്
കഴിയും.
സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നിവേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. രണ്ട് പദങ്ങൾ ശ്രദ്ധിക്കുക. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും.
So as a result of the fall, what happened?
അതുകൊണ്ട് പാപം വന്നപ്പോൾ, ഉള്ളിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവം നൽകിയതായ വ്യവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചു, അത് കളങ്കമുള്ളതായി തീർന്നു.
Genesis 3:16, the word desire.
3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആഗ്രഹം എന്ന പദത്തിന്റെ അർത്ഥം
in the original Hebrew it is the word teshuka
എന്ന എബ്രായ പദമാണ്.
That's the Hebrew word.
എബ്രായ പദം അങ്ങനെയാണ്.
You know what it means?
അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
It means a desire to conquer.
പിടിച്ചടക്കുവാനുള്ളതായ ഒരു ആഗ്രഹം എന്നാണ് അതിന്റെ അർത്ഥം.
That's what it actually means.
അതാണ് ആ വാക്ക് പദത്തിന്റെ മൂലാർത്ഥം.
When you read in English language without understanding original meaning,
മൂല അർത്ഥം തിരിച്ചറിയാതെ ഇംഗ്ലീഷ് വായിച്ചാൽ,
you will read
ഭാര്യയ്ക്ക് എപ്പോഴും ഭർത്താവിനോട് കൂടി ഇരിപ്പാനുള്ള ആഗ്രഹം ഉണ്ടാകും എന്ന് അതല്ല അതിന്റെ അർത്ഥം.
ഇറ്റ് മീൻസ് ദാറ്റ് ഷീ വിൽ ഓൾവേസ് വാണ്ട് ടു യുസർപ് ദി അതോറിറ്റി ഓർ ഡിസയർ ടു കൺകർ ദി അതോറിറ്റി.
ഭർത്താവിന് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം പിടിച്ചെടുക്കുവാനായിട്ട് ഭാര്യ എപ്പോഴും ആഗ്രഹിക്കും എന്നാണ് അതിന്റെ അർത്ഥം.
ദി ഓൺലി അദർ പ്ലേസ് വേർ യു ഫൈൻഡ് ദിസ് ഇൻ ദി ബൈബിൾ,
വേദപുസ്തകത്തിൽ ഈ പദം മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നത് യഷുക എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു.
ജനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 7.
ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ്.
There God is speaking to Cain.
അവിടെ ദൈവം കയീനോട് സംസാരിക്കുകയാണ്.
God tells him.
ദൈവം അവനോട് ഇങ്ങനെയാണ് പറയുന്നത്.
Genesis 4:7.
4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം.
If you do well, you will not be accepted.
നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ?
And if you do not do well, sin is crouching at the door. It's Teshuka. desire is for you, but you must rule over.
നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിലിൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം അത് പിടിച്ചടക്കുവാൻ ആഗ്രഹിക്കുന്നത് നിന്നെയാണ്, എന്നാൽ നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു.
The only other place, Genesis 4:7 and Genesis 3:16, you find this word.
ഉൽപ്പത്തി 3:16-ലും 4:7-ലും ആണ് ഈ പദപ്രയോഗം ഉള്ളത്.
So what does this word mean to the woman?
അതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പദത്തിന്റെ അർത്ഥം എന്താണ്?
As a result of the fall,
പാപം നിമിത്തം,
Eve would have this wrongful desire to usurp authority over her husband.
ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിന് നൽകപ്പെട്ട അധികാരം ഏറ്റെടുക്കുവാനുള്ളതായ ഒരു ആഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്നാണ്.
So feminism began where in the garden.
സ്ത്രീ സമത്വത്തെ കുറിച്ചുള്ളതായ ചിന്താഗതികൾ ഏദൻ തോട്ടത്തിൽ തന്നെയാണ് ആരംഭിച്ചത് എന്ന് ശ്രദ്ധിക്കുക.
And every wife will have the same temptation.
എല്ലാ ഭാര്യമാർക്കും ഇതേ പരിശോധന ഉണ്ടാകും.
Wanting to usurp the authority of
husband. ഭർത്താവിന്റെ അധികാരത്തെ പിടിച്ചടക്കുവാനുള്ളതായ വ്യഗ്രത.
I have heard it personally in counseling husband and wife.
ഭാര്യ ഭർത്താക്കന്മാർക്ക് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഞാൻ ഇത് വ്യക്തിപരമായി ശ്രദ്ധിച്ചിട്ടുണ്ട്.
Husband says she manipulates me, she twists my arm.
ഭർത്താവ് പലപ്പോഴും ഭർത്താക്കന്മാർ പലപ്പോഴും പറയുന്നത് ഭാര്യ എന്റെ കൈ വളച്ചൊടിക്കാനായിട്ട് ശ്രമിക്കുന്നു, എന്റെ തീരുമാനങ്ങളെ വളച്ചൊടിക്കുവാനായിട്ട് ശ്രമിക്കും. അതിനാണ് തശൂക്ക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പുരുഷനെ സംബന്ധിച്ച് എങ്ങനെയാണ് പാപം നിമിത്തം അവൻ എന്താണ് സംഭവിച്ചത്? 3:16 പിന്നെയും നോക്കുക. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും.
The Hebrew word there,
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം
rule over you, the word is mashal.
മോശാൽ എന്ന പദമാണ് ഭരിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്.
മോശാൽ മീൻസ് ഡിക്റ്റേറ്റോറിയൽ, അൺകെയറിംഗ് യൂസ് ഓഫ് അതോറിറ്റി.
യാതൊരു വിധമായ സ്നേഹ മനോഭാവം കൂടാതെയുള്ളതായ അധികാര പ്രയോഗത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
ഇറ്റ് ഈസ് നോട്ട് ദ കൺസിഡറേറ്റ് തോട്ട്ഫുൾ റോൾ ആസ് ഇറ്റ് ഈസ് ഇൻ ദി ബിഗിനിങ്.
ആദ്യം ആദാമിന് നൽകപ്പെട്ടിരുന്നതായ കരുതലോട് കൂടിയുള്ളതായ അധികാരത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഇറ്റ് ഈസ് എ ഹാർഷ് അൺകൈൻഡ്.
മലയാളത്തിൽ അടിച്ചമർത്തുക എന്ന് പദം ഉപയോഗിക്കുന്ന വിധത്തിലുള്ളതായ അധികാര പ്രയോഗം.
So in all families today, this is what we find.
ഇന്ന് എല്ലാ ഭവനങ്ങളിലും നാം കാണുന്നത് ഇതേ കാര്യമാണ്.
Because of the fall,
പാപമാണ് ഇതിന് കാരണം.
The wife wants to usurp the authority.
അത് നിമിത്തം ഭാര്യ ഭർത്താവിന്റെ അധികാരത്തെ പിടിച്ചടക്കുവാനായിട്ട് ശ്രമിച്ചു. ഭർത്താവ് ഭാര്യയുടെ അധികാര മോഹത്തെ അടിച്ചമർത്തുവാനായിട്ട്.
All family problems root causes here.
എല്ലാ കുടുംബ കലഹങ്ങളുടെ അടിസ്ഥാന പ്രശ്നം ഇത് തന്നെയാണ്.
ഫെമിനിസം,
സ്ത്രീ സമത്വവാദം, ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും.
മേൽ ഷൗവിനിസം,
പുരുഷന്മാരുടെ മേലധികാരം പുരുഷന്മാരിൽ നിന്നുണ്ടാവും. ഇത് ദൈവം നൽകിയതായ ആദ്യ വ്യവസ്ഥയുടെ തെറ്റായ വ്യാഖ്യാനമാണ്. കൊലോസ് ലേഖനം 3:19 പൗലോസ് ഭർത്താക്കന്മാരോട് മാത്രമായിട്ട് പറയുമ്പോൾ എന്താണ് പറയുന്നത്
ശ്രദ്ധിക്കുക.
ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായി ഇരിക്കുകയും അരുത്. അങ്ങനെ കയ്പായി ഇരിക്കുക എന്നുള്ളത് പാപം നിമിത്തം ഉണ്ടായതായ ഒരു അനുഭവം. ആദാമിന് സംഭവിച്ചതും അത്
തന്നെയാണ്.
പാപം നിമിത്തം എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടാകുന്ന പരീക്ഷയും ഇത് തന്നെയാണ്. വചനം പഠിപ്പിക്കുന്നത് ഇതാണ്. ലോകം നമ്മെ പഠിപ്പിക്കുന്നതും ഇത്
തന്നെയാണ്.
മാസികകളും സിനിമകളും പഠിപ്പിക്കുന്നതും ഇത്
തന്നെയാണ്.
മിക്ക മാസികകളും നാം വായിക്കുമ്പോൾ സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ കാണാം, പുരുഷന്മാർ അതിനെ അടിച്ചമർത്തുന്നതും ശ്രദ്ധിപ്പാൻ
കഴിയും.
അതുകൊണ്ടാണ് ലോക ചിന്താഗതിക്ക് അനുസരിച്ചല്ല, ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് ആ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:15 അവിടെ പ്രോട്ടോ ഇവാഞ്ചലിയം, സുവിശേഷത്തിന്റെ ആദ്യ പ്രഖ്യാപനം അവിടെ കാണുവാനായിട്ട് കഴിയും. 3:15
when God is cursing the serpent, he says,
devam sarpate shaabikkumbol parayunnathu
ingane, I put enmity between you and the woman,
njan nirakkum ninde sandathikkum streekkum ninde sandathikkum,
and between your offspring and her offspring,
njan nirakkum streekkum ninde sandathikkum avalde sandathikkum thammil shatruthvam undaakum,
he shall bruise your head,
avan ninde thala thagarkkum,
and you shall bruise his
head, nee avante kudigal thagarkkum,
he shall bruise your head,
avan ninde thala thagarkkum. ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്? ആ സ്ത്രീയുടെ സന്തതിയെ കുറിച്ച്. ആരുടെ തല തകർക്കുന്നതിനെ കുറിച്ചാണ്? പിശാചിന്റെ തല തകർക്കുന്നത്. ആരാണ് ഇത് ചെയ്യുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരി മേൽ ക്രൂശിക്കുവാൻ മാത്രമേ പിശാചിന്
സാധിച്ചുള്ളൂ. Through that very death,
എന്നാൽ അതേ മരണത്താൽ തന്നെ
Jesus crushed the head of the serpent.
യേശു പിശാചിന്റെ തലയെ തകർത്തു.
Crying out on the cross, it is finished.
കാൽവരി ക്രൂശിൽ അവൻ നിലവിളിക്കുന്നത് സകലവും നിവൃത്തിയായി.
All that needed to be done with regard to your salvation, my salvation was finished.
എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് ആവശ്യമായതൊക്കെയും കാൽവരി ക്രൂശിൽ നിവൃത്തിയായി.
And every believer in Christ,
ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും,
trust Jesus as savior,
യേശുവിനെ രക്ഷകനായി വിശ്വസിക്കുമ്പോൾ,
and believes that Jesus included every believer in his death, burial, resurrection, ascension, exaltation.
കഥാവായ യേശുക്രിസ്തുവിന്റെ മരണത്തിലും അവന്റെ അടക്കത്തിലും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിലും എല്ലാ വിശ്വാസികളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും.
So what has Christ done?
അതുകൊണ്ട് ക്രിസ്തു എന്താണ് ചെയ്തത്?
He forgave us of the sin cost due to the distorted roles,
നമ്മുടെ തെറ്റായ നമ്മുടെ പ്രവർത്തന ശൈലിയെ മുഖാന്തരം ഉണ്ടായ പാപത്തെ അവൻ ക്ഷമിച്ചു.
And then he brought us back to the original,
മൂല സ്വഭാവത്തിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരികയാണ്.
So now Paul says in Ephesians 5:22,
അതുകൊണ്ട് എഫെസ്യ ലേഖനം 5:22 പൗലൂസ് പറയുകയാണ്, ഭാര്യമാരെ കർത്താവിനെന്നപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. 5:25 ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ
സ്നേഹിച്ചു.
പ്രവർത്തന ശൈലിയിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരും. അത് ക്രൂശു മുഖാന്തരം സാധിച്ചതാണ്. നമ്മെ ഈ ലോകത്തിൽ നിന്ന് ക്രൂശു മുഖാന്തരം ദൈവം രക്ഷിച്ചു. പാപത്തിന്റെ പരിണിത ഫലങ്ങളിൽ നിന്നും രക്ഷിച്ചു.
That he intended for each one of us.
നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഉദ്ദേശിച്ചിരുന്നതായ പ്രവർത്തന ശൈലിയിലേക്ക് നമ്മെ മടക്കി
കൊണ്ടുവരികയാണ്.
സകല സ്ത്രീകളും ഏത് പുരുഷനും വിധേയപ്പെട്ടാണ് കഴിയേണ്ടത് എന്നല്ല പൗലോസ്
പറയുന്നത്.
ക്രിസ്തുവിന്റെ സഭയുടെ തലയായിട്ട് ഒരു ഉദാഹരണം ഇവിടെ കാണിക്കുന്നത് കൊണ്ട് ക്രിസ്തീയ ഭവനത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത് എന്നത്
വ്യക്തമാണ്.
അതുകൊണ്ട് ക്രിസ്തീയ ഭാര്യമാരോടുള്ളതായ കൽപ്പന ഇതാണ്. ആ കൽപ്പന മറ്റ് യാതൊരു ഉപാധികളും കൂടാതെയുള്ള
കൽപ്പനയാണ്.
അവന്റെ അവളുടെ കഴിവുകൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവവചനത്തിലുള്ള അവളുടെ പരിജ്ഞാനം എന്തും ആയിക്കൊള്ളട്ടെ, അവളുടെ ആത്മീയ നിലവാരം ഏതുമായിക്കൊള്ളട്ടെ, അവളുടെ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ഇവളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ മറ്റെന്തുമായിക്കൊള്ളട്ടെ, ദൈവം കൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്റെ ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കാനാണ് ഭാര്യയെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇത് ദൈവം നൽകിയതായ ഒരു പ്രവർത്തന
ശൈലിയാണ്.
ഇത് ഈ വിധത്തിൽ ഭാര്യമാർ പെരുമാറണം എന്ന് ഭർത്താക്കന്മാർക്ക് കൽപ്പിക്കുവാനല്ല പറഞ്ഞിരിക്കുന്നത്. ഭാര്യമാർ ബോധപൂർവം സ്വയിച്ഛയാലെ സന്തോഷത്തോടെ ചെയ്യേണ്ടതായ കർത്തവ്യമാണ്.
Wives are told to submit to your own husbands.
ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സ്വയം കീഴ്പ്പെടുവാൻ അത്ര പറഞ്ഞിരിക്കുന്നു.
So this command limits her submission to the one man that God has placed over her.
അവളുടെ മേൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നതായ ഏക പുരുഷനോടാണ് ഈ വിധേയത്വം ആവശ്യമുള്ളത്.
Not every man.
എല്ലാ പുരുഷന്മാരോടും ആ നിലയിൽ വിധേയപ്പെട്ടിരിക്കണം എന്നല്ല പറയുന്നത്.
This also emphasizes that a husband is hers as a personal
തനിക്ക് വ്യക്തിപരമായി അവകാശപ്പെടുവാൻ കഴിയുന്നതായ ഒരു സമ്പത്തായിട്ട് തന്റെ ഭർത്താവിനെ കാണണം എന്നത്രേ അതിന്റെ അർത്ഥം. ഉത്തമഗീതം പരിശോധിക്കുമ്പോൾ
2:16
രണ്ടാം അധ്യായത്തിന്റെ 16 വാക്യത്തിൽ,
and I am his.
എന്റെ പ്രിയൻ എനിക്കുള്ളവൾ, ഞാൻ അവളുള്ളവൻ അവനുള്ളവൾ, ഞാൻ അവൻ താമരകളുടെ ഇടയിൽ ആടുമേയിക്കുന്നു.
Again this is repeated in Psalm of Solomon chapter 6 and verse 3.
ആറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിലും ഇതേ കാര്യം ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ട്.
Again in Psalm of Solomon 7 verse 10.
ഏഴാം അധ്യായം പത്താം വാക്യത്തിലും ഈ പ്രയോഗം കാണാം.
I am my beloved and his desire is for me.
ഞാൻ എന്റെ പ്രിയനുള്ളവൾ, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു.
So the wife is commanded by God to submit to the man she possesses as her own.
തന്റെ സ്വന്തമെന്ന താൻ കരുതുന്നതായ ഭർത്താവിനോട് അവൾ വിധേയപ്പെട്ടിരിപ്പാനായിട്ട് ഭാര്യമാരെ കുറിച്ച് ഉദ്ദേശിക്കുന്നു. ഒന്നാമത്, ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-24 നമുക്ക്
വായിക്കാം.
ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കുകയാണ്. ഈ കൽപ്പന നൽകുന്നതിന് പൗലോസ് അപ്പോസ്തലൻ രണ്ട് കാരണങ്ങൾ പറയുന്നു. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം. 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഭാര്യമാരെ 22-ാം വാക്യം കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. രണ്ടാമത്തെ കാരണം, കർത്താവായ യേശു ക്രിസ്തുവിൽ ഭർത്താവിന് ഉള്ളതായ തല എന്ന സ്ഥാനം. 5-ാം അധ്യായത്തിന്റെ 22-ാം 3-ാം വാക്യം ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും.
It's very important to understand these truths early in the Christian marriage.
ക്രിസ്തീയ വിവാഹ ബന്ധത്തിന്റെ ആരംഭകാലത്ത് തന്നെ ഈ സത്യങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്.
It's important to understand this. If there is family counseling, this is what needs to be taught.
കുടുംബ കൗൺസിലിംഗിൽ ഈ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത് തന്നെ.
This is scriptural basis.
ഇത് ദൈവവചനത്തിൽ, വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്.
When the Christian wife submits herself to Christ,
വിശ്വാസിനിയായ ഒരു വിശ്വാസിയായ ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ വിധേയപ്പെട്ടിരിക്കുമ്പോൾ, അവൾ അവൻ തന്റെ ജീവിതത്തിൽ കർത്താവായിട്ട് അവൾ അംഗീകരിക്കുമ്പോൾ എന്താണ് അതിന്റെ ഫലം? തന്റെ ഭർത്താവിന് വിധേയപ്പെട്ടിരിപ്പാൻ, കീഴ്പ്പെട്ടിരിപ്പാൻ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല. കാരണം ക്രിസ്തുവിനെ അവൾ തന്നെ തന്നെ വിധേയപ്പെടുത്തി
കൊടുത്തിരിക്കുകയാണ്.
യേശു അവളുടെ ജീവിതത്തിന്റെ കർത്താവായിട്ട് അവൾ അംഗീകരിച്ചിരിക്കുകൊണ്ട് തന്റെ ഭർത്താവിനും വിധേയപ്പെട്ടിരിപ്പാനായിട്ട് അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല.
അതിന്റെ
അർത്ഥം അവളൊരു അടിമയെ പോലെ ആയിത്തീരുന്നു എന്നല്ല. ഭർത്താവും അതുപോലെ തന്നെ ക്രിസ്തുവിനെ തന്നെ തന്നെ വിധേയപ്പെടുത്തേണ്ടതാണല്ലോ. ഭർത്താവ് ഭാര്യയുടെ തല ഭർത്താവാണ്. ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ തലയാണ്. ആത്മനിർവളതായ ഭാര്യ ദൈവമാണ് തന്റെ ഭർത്താവിന് നേതൃസ്ഥാനം നൽകിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നു. രണ്ടാമത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ അവൻ തലയായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഒരു പ്രതിഫലനവുമാണ് ഭർത്താവ് ഭാര്യയുടെ തലയായിരിക്കുന്നു എന്നുള്ളത്. സഭയുടെ മേൽ കർത്താവിനുള്ളതായ നേതൃത്വത്തിന്റെ ഒരു അടയാളമാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഇരുവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ജീവിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവരുടെ ബന്ധത്തിൽ ഐക്യത ഉണ്ടാവും.
Now headship is not dictatorship.
തലയുടെ സ്ഥാനം അല്ലെങ്കിൽ നേതൃസ്ഥാനം എന്നുള്ളതുകൊണ്ട് അധികാരം, അടിച്ചമർത്തുന്ന അധികാരം എന്നല്ല അർത്ഥം. അത് നേരത്തെ നാം കണ്ടുവല്ലോ.
Each for the other, both for the Lord. That's what it means.
ഓരോരുത്തരും അന്യോന്യവും ഇരുവരും കർത്താവിനും വിധേയപ്പെട്ടിരിക്കുന്നു.
So what should husband and wife do?
അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ എന്താണ് ചെയ്യേണ്ടത്?
They should spend time in prayer together.
അവർ പ്രാർത്ഥനയിൽ സമയം ഒരുമിച്ച് ചിലവഴിക്കണം.
Spend time in the word.
വചനത്തിൽ ഒരുമിച്ച് സമയം ചിലവഴിക്കണം.
So that they can know God's will for their individual life.
അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം കണ്ടെത്തുവാനും
and for their home.
അവരുടെ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം കണ്ടെത്തുവാനും ഇടയാവും.
The husband who fulfills his God-given role.
ഭർത്താവ് തന്റെ ദൈവദത്തമായ ചുമതല നിർവഹിക്കുകയും അതോടൊപ്പം ഭാര്യയ്ക്ക് അവളെ കുറിച്ചുള്ള ദൈവഹിതം കണ്ടെത്തുവാൻ അവളെ സഹായിക്കുകയും ചെയ്യും. യേശുവിന്റെ കർത്തൃത്വത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തുന്ന ഭാര്യയാകട്ടെ ഭർത്താവ് ദൈവഹിതം കണ്ടെത്തുവാനും അത് അനുഷ്ഠിപ്പാനും അവനെ സഹായിക്കുന്നു.
Most conflicts in marriage
കുടുംബജീവിതത്തിലെ ഒട്ടുമിക്ക കലഹങ്ങളും
arise from the failure of the husband or the wife to submit to Christ.
ഭർത്താവ് ആകട്ടെ അല്ലെങ്കിൽ ഭാര്യ ആകട്ടെ ക്രിസ്തുവിനെ വിധേയപ്പെടുത്തുന്നതിൽ തടസ്സം നേരിടുമ്പോഴാണ് കുടുംബ കലഹങ്ങൾ സാധാരണയായി ഉണ്ടാകുന്നത്.
Because of the lack of lordship to Jesus.
യേശുവിന്റെ കർത്തൃത്വത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്താതെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു?
They fail to spend time in God's word.
അവർ ദൈവവചനം പരിശോധിക്കുന്നതിൽ സമയം ചിലവഴിക്കുന്നില്ല.
They can't seek God's will for their own lives and for their spouse.
അതുകൊണ്ട് അവരുടെ ജീവിതത്തിലും ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ ഭാര്യമാരുടെ ജീവിതത്തിലും ദൈവഹിതം എന്ന് കണ്ടെത്തുവാൻ അവർ സമയം ചിലവഴിക്കുകയില്ല.
On a daily basis they don't do.
ദിനം പ്രതി ആ വിധത്തിൽ അവർ സമയം കണ്ടെത്തുകയില്ല.
And the moment you're outside of God's will.
ദൈവഹിതത്തിൽ പുറത്താകുന്ന നിമിഷത്തിൽ തന്നെ അവരുടെ ഇടയിൽ കലഹമുണ്ടാവും.
That's how conflict comes in marriage.
ആ നിലയാണ് ആ വിധത്തിലാണ് വിവാഹബന്ധത്തിൽ കലഹങ്ങൾ ആരംഭിക്കുന്നത്.
So the foundation is very clear.
അതുകൊണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ വ്യക്തമാണ്.
This is why it's so important for a believer only a believer.
അതുകൊണ്ടാണ് ഒരു വിശ്വാസിയായ പുരുഷൻ ഒരു സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും വിശ്വാസിയായ സ്ത്രീയെയും വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്.
You will never be able to find God's will.
അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവഹിതം കണ്ടെത്തുക അസാധ്യമായിത്തീരും.
For your wife or for yourself.
ഭാര്യയ്ക്കാകട്ടെ സ്വന്തം നിലയിലാകട്ടെ ദൈവഹിതം എന്തെന്ന് കണ്ടെത്തുക അസാധ്യമായിത്തീരും.
That's why the Bible
അതുകൊണ്ടാണ് അവിശ്വാസിയുമായി ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. 2 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 14-15 വാക്യം.
Do not be unequally yoked with unbelievers. So what partnership has righteousness with lawlessness? Or what fellowship has light with darkness? What accord has Christ with Belial? Or what portion has a believer share with an unbeliever?
നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? വിശ്വാസി ക്രിസ്തുവിനെ തന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവവചനത്തെ വിപരീതമായി ഒരു കുടുംബം കെട്ടുപടി ചെയ്യുവാൻ അവൻ ഒരിക്കലും തുനിയുകയില്ല.
Because such a home will invite civil war from the beginning.
അങ്ങനെ ഒരു കുടുംബം പണിയുവാൻ ആഗ്രഹിച്ച് ചിന്തിച്ചാൽ അത് ആദ്യമത്തിൽ തന്നെ ആഭ്യന്തര കലഹത്തിന് മുഖാന്തരമാണ്.
Immediately the enemy will enter to that.
അപ്പോൾ തന്നെ ശത്രു ആ ഭവനത്തിൽ കടന്നു വരും.
You see, look at any country that has civil war is right from attack from the enemy also. Any country that has civil war,
ആഭ്യന്തര കലഹം നടക്കുന്നതായ ഏതൊരു രാജ്യത്തിലും,
if there is conflict inside the country, the conflict inside the
ആ രാജ്യത്തിനുള്ളിൽ കലഹം നടക്കുന്നുണ്ടെങ്കിൽ,
it is right for attack from outside.
പുറമേ നിന്ന് ശത്രുക്കൾ കടന്നു വരുവാനുള്ളതായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവും.
Same way, if there is civil war in your family,
അതുപോലെ തന്നെ കുടുംബത്തിൽ ആഭ്യന്തര കലഹം നടക്കുന്നു,
immediately it's a doorway for the enemy to enter.
അത് ശത്രുവിനെ കടന്നു വരുവാനുള്ളതായ വാതിൽ തുറന്നിടുന്നതിന് സമമാണ്.
And I always imagine the doors being opened for demons to come into the house. You know,
ഭൂതങ്ങൾക്ക് പിശാചികൾക്ക് കടന്നു വരുവാനായിട്ട് വാതിൽ എങ്ങനെയാണ് തുറക്കുന്നതെന്ന്
അറിയാം.
എനിക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയുവാനും, ഒരു നായ ഉണ്ടെങ്കിൽ അത് പുറത്തായിരിക്കും. ആ നായ വീട്ടിനുള്ളിൽ കടക്കാൻ ആഗ്രഹിക്കും. വാതിൽ അടഞ്ഞിരിക്കുന്നിടത്തോളം നായ്ക്ക് ഉള്ളിൽ കടക്കാൻ കഴിയും. വാതിൽ അടച്ചിരിക്കുന്നു, നായ വാതിലിന് പുറത്താണ്. എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? വീടിനകത്ത് കടക്കണം. വാതിലിന്റെ മുൻപിൽ തന്നെ അവൾ ഇരിക്കും.
The moment you open a door, open the door, small gap is enough, Nasi will get
in. ഒരു അല്പം വാതിൽ തുറന്നു കിട്ടിയാൽ ആ വിടവിൽ കൂടെ അവൾ അകത്ത് കടക്കും.
That's how the demons enter.
അങ്ങനെയാണ് പിശാചികൾ ഉള്ളിൽ കടക്കുന്നത്.
If there is civil war inside the home,
വീടിനുള്ളിൽ കലഹം നടക്കുന്നുവെങ്കിൽ,
that means there is entertainment of sin in the home.
അതിന്റെ അർത്ഥം വീടിനുള്ളിൽ പാപത്തിന് പ്രവേശനമുണ്ടെന്നാണ്.
The doorway is immediately opened.
വാതിൽ തുറക്കുന്നു, പിശാചികൾ ഉള്ളിൽ കടക്കും.
That's how there is conflict in families.
അങ്ങനെയാണ് കുടുംബങ്ങളിൽ കലഹങ്ങൾ വർദ്ധിക്കുന്നത്.
such a home is inviting civil war right from the beginning.
അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ആദ്യം തന്നെ കലഹങ്ങൾ ആരംഭിക്കുന്നു.
But something else is important.
എന്നാൽ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്.
The Christian couple must be careful to submit to the lordship of Christ even before their marriage.
വിശ്വാസികളായ ഭാര്യാഭർത്താക്കന്മാർ വിവാഹത്തിന് മുൻപ് തന്നെ യേശുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്.
Now young people, you start praying about your marriage. You know, when I used to tell Esther, my daughter, in fact I used to pray for her even before she was born, right, for her marriage.
എന്റെ മകൾ എസ്തർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചിരുന്നു.
ജനറേഷൻസ് ടു കം,
വരുവാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഞാൻ അങ്ങനെയാണ്
പ്രാർത്ഥിച്ചത്.
അവൾ ഒരു ചെറിയ പെൺകുട്ടി ആയിരുന്നപ്പോൾ തന്നെ അവളുടെ ജീവിത പങ്കാളിയെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. ആദ്യകാലത്തൊക്കെ അവൾ എന്നെ
പരിഹസിക്കുമായിരുന്നു.
അപ്പൊ ഇനി ഏറെ വർഷങ്ങൾ ഉണ്ടല്ലോ. ഞാൻ അപ്പോൾ തന്നെ അവളോട് പറയുമായിരുന്നു, ഇത് ഗൗരവമായി എടുക്കണം, ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. അവൾക്ക് അവൾ എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചു, ദൈവത്തെ അനുസരിച്ചു, അവൾക്ക് നല്ലൊരു ഭർത്താവിനെ ലഭിക്കുകയും ചെയ്തു.
I used to pray like this, bring to her, Lord, the husband, the right husband,
kathave
the person of your choice at the right time into her.
Kathave shiriyaya oru vyaktiye takka samayathu nee avalde jeevithathilekku aikkaname ennu njan avalku vendi
prarthikkunnu. Protect her from making mistakes with regard to that choice.
Aa therinjeduppine samachirathollam thettaya theermanangal edukkunnathil nee avale rakshikkaname.
Bring to her a man of God,
deiva bhaktiyulla oru manush purushane avalkkayi nalkaname.
Person whom you have chosen for,
nee avalku vendi therinjedutha vyaktiye thanne nalkaname.
So that your destiny is
അങ്ങനെയെങ്കിൽ അവളുടെ ഭാവി സുരക്ഷിതമാവുമല്ല.
So before marriage,
അതുകൊണ്ട് വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ നാം അംഗീകരിക്കേണ്ടതാണ്. വ്യക്തികളായി വിശ്വാസികൾ നാം യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദിനംപ്രതിയുള്ള പ്രാർത്ഥനയിൽ യുവതി യുവാക്കൾ ഇപ്പോൾ തന്നെ ആ വിഷയത്തെ കുറിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ആദ്യ തീരുമാനം.
So I'm praying for my granddaughter. Lord, earliest possible moment in my life, bring her to come to knowledge of you.
Yeah, ende chirumavalku vendi njan adu thanneyanu prarthikkunnathu. Avalde ethum ethum aadya samayathu thanne aval kathavilekku thiriyuvan idayaganame.
Let that not be delayed, Lord.
Adine oru thamasam undakkarathe ennu njan prarthikkunnu.
Remove every hindrance, Lord.
Adinulla ella tadassangale nee neekkaname.
Bring her to know you.
Nine ariyuvan avalku idayaganame.
Love you.
Nine snehippan idayaganame.
Obey you.
Nine anusarippan idayaganame.
Committed to you.
Ninakku vendi samarpikkappettavalaagu. Nine അറിയുവാൻ സ്നേഹിപ്പാൻ നിനക്ക് സമർപ്പിക്കപ്പെട്ടവളായി തീരുവാൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
That's very important.
അത് സുപ്രധാനമായ കാര്യം.
That's the first decision.
അതാണ് ഒന്നാമത്തെ തീരുമാനം എടുക്കാനുള്ളത്.
Second most important decision.
രണ്ടാമത്തെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ളതാണ്.
These two areas, if you fail,
ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചാൽ
life will be a big drag.
ജീവിതം വളരെ വിരസമായി തീരും.
Be very careful.
അതേക്കുറിച്ച് ഗൗരവപൂർവ്വം കണക്കിലെടുക്കണം.
Unless the couple prays together,
ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ല,
sincerely seeks God's will in his word,
ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ഹിതം എന്തെന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുന്നില്ല
എങ്കിൽ
അവരുടെ വിവാഹം തന്നെ ബലഹീനമായ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ആരംഭിക്കുന്നത്.
സിൻസ് കമ്മിറ്റഡ് ബിഫോർ മാരേജ്,
വിവാഹത്തിന് മുമ്പ് ചെയ്തു പോയ പാപങ്ങൾ, ഞങ്ങൾ വിശ്വാസികളായതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കുമായിരിക്കും.
സിൻസ് കമ്മിറ്റഡ് ബിഫോർ മാരേജ്,
വിവാഹത്തിന് മുമ്പ് ചെയ്തു പോയ പാപങ്ങൾ, അത് വിവാഹ ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്.
സർട്ടൻലി ഗോഡ് ഈസ് ഏബിൾ ടു ഫോർഗീവ്.
തീർച്ചയായിട്ടും ദൈവം പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. എന്നാൽ വളരെ വിലയേറിയ ചിലത് നഷ്ടമായി തീരുന്നുണ്ട്. ക്ഷമിക്കപ്പെട്ട പാപങ്ങളുടെ പരിണിത ഫലങ്ങൾ, ദുഃഖകരമായ പരിണിത ഫലങ്ങൾ എന്ന് ഞാൻ അതിനെ കുറിച്ച്.
ദാവീദ്
അതിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു അവന്റെ ജീവിതത്തിൽ.
So engaged believer couples,
അതുകൊണ്ട് വാഹം കഴിപ്പാനായിട്ട് തുനിയുന്നതായ വധുവരന്മാർ,
they need to take this warning to
heart. ഈ താക്കീത് ഹൃദയപൂർവ്വം ഏറ്റെടുക്കേണ്ടതാണ്.
Now the husband,
ഇനി ഭർത്താക്കന്മാരോട് പറയുന്നു,
Paul says, love your wives.
പൗലോസ് പറയുന്നു നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം.
So he has much more to say to the Christian husband than to the wife.
ആ വിശ്വാസിയായ ഭർത്താക്കന്മാരോട് ഭാര്യമാരോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭർത്താക്കന്മാരോട്. എന്താണ് കാരണം?
Because God has set a very high standard for them.
കാരണം ഭർത്താക്കന്മാർക്ക് ദൈവം വളരെ ഉന്നതമായ ഒരു നിലവാരമാണ് വെച്ചിരിക്കുന്നത്.
Love your wife even as Christ also loved the church.
Christu sabhe snehichathupole ningalde bhaaryamare snehippi.
Ephesians 5:25. So Paul was lifting married love to the highest level possible.
Adonde Paulos apostolan vahidanaya bhartave vahabendathinulla snehathe ethum unnathamaya oru nilayilekku uyarthukaya.
So the Christian home as an illustration of the relationship between Jesus Christ and the church.
യേശു ക്രിസ്തുവും അവന്റെ ശരീരമായ സഭയും തമ്മിലുള്ള ബന്ധത്തോടുള്ള ബന്ധത്തിലാണ് ഭാര്യാഭർത്തൃ ബന്ധത്തെ, കുടുംബ ജീവിതത്തെ പൗലോസ് കാണുന്നു.
Why did God establish marriage?
എന്തുകൊണ്ടാണ് ദൈവം വിവാഹം എന്ന വ്യവസ്ഥ നൽകിയത്?
For many reasons.
പല കാരണങ്ങളുണ്ട്.
Number 1.
ഒന്നാമതായി,
വിവാഹം
എന്നത് മനുഷ്യന്റെ വൈകാരികമായ ആവശ്യങ്ങളെ പരിഹരിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 2:18.
Then the Lord God said, it is not good that the man should be alone. I will make him a helper fit for him.
അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളിച്ചെയ്തു. രണ്ടാമതായി,
marriage also has a social purpose.
വിവാഹത്തിന് ഒരു സാമൂഹ്യമായ ഉദ്ദേശവും കൂടിയുണ്ട്.
Bearing of children to continue the human race.
മക്കളെ വളർത്തുകയും തലമുറകളെ ഉളവാക്കുകയും ചെയ്യുക എന്നതായ ഉത്തരവാദിത്തം.
Genesis 1:28.
ഉൽപ്പത്തി പുസ്തകം 1:28.
God blessed them and God said to them,
ദൈവം അവരെ അനുഗ്രഹിച്ച്,
be fruitful and multiply and fill the earth and subdue it and have dominion over the fish of the sea and over the birds of the heavens.
നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂജല ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു.
ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ,
സന്താനപുഷ്ടിയുള്ളവരായി പെരുകി. അത് സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്വത്തെ അത്ര മക്കളെ ജനിപ്പിക്കുകയും തലമുറകളെ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ആ ഉത്തരവാദിത്വം. മൂന്നാമതായി, വിവാഹത്തിന് ഒരു ശാരീരിക ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. ദൈവം അവർക്ക് നൽകിയിരിക്കുന്നതായ ശാരീരികമായ താല്പര്യങ്ങളെ പൂർത്തീകരിപ്പാനുള്ളതായ
ഉത്തരവാദിത്വം.
1 Corinthians 7:3. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ.
Number 4.
നാലാമതായി,
in Ephesians 5,
എഫെസ്യലേഖനം 5-ാം അധ്യായത്തിൽ
Paul indicated also spiritual purpose in marriage.
വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരു ആത്മീകമായ ഉദ്ദേശവും ഉണ്ട് എന്ന് പൗലോസ് സൂചിപ്പിക്കുന്നു.
As the husband and wife experience with each other the submission and the love of Jesus Christ, there is a spiritual purpose.
ഭാര്യ ഭർത്താക്കന്മാർ ക്രിസ്തുവിനോടുള്ളതായ വിധേയത്വവും അവനോടുള്ള സമർപ്പണവും ഒരുമിച്ച് അനുഭവിക്കുമ്പോൾ അതിലൊരു ആത്മീയമായ ഉദ്ദേശമുണ്ട്.
And this is what Paul speaks about in Ephesians 5:22-33.
22-33 വാക്യങ്ങളിൽ ഇതേക്കുറിച്ചാണ് അപ്പോസ്തലായ പൗലോസ് സംസാരിക്കുന്നത്.
What happens when the husband makes Christ's love for the church the pattern for loving his wife?
തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിൽ ക്രിസ്തു ശരീരമാകുന്ന സഭയെ സ്നേഹിച്ചത് തന്റെ മാതൃകയായിട്ട് ഭർത്താവ് സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നാമത്, അവൻ ത്യാഗ മനസ്സോടുകൂടി അവളെ സ്നേഹിക്കും.
Ephesians 5:25. Husbands, love your wives as Christ loved the church and gave himself up for her.
ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ അവളെ സ്നേഹിപ്പി.
Christ gave himself for the church.
ക്രിസ്തു തന്നെ തന്നെ സഭയ്ക്ക് വേണ്ടി നൽകി.
So the husband in love gives himself for his wife.
അതുകൊണ്ട് ഭർത്താക്കന്മാർ സ്നേഹത്തിൽ തങ്ങളെ തന്നെ തങ്ങളുടെ ഭാര്യമാർക്ക് നൽകുന്നു.
Jacob so loved Rachel sacrificially.
യാക്കോബ് തന്റെ ഭാര്യയായ റാഹേലിനെ ത്യാഗസമ്പൂർണതയോടെ സ്നേഹിച്ചു.
He worked 14 years for
അവൾക്ക് വേണ്ടി 14 വർഷം സേവ ചെയ്തു അവളെ തനിക്ക് നേടേണ്ടതിനായി.
True Christian love is not selfish.
യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം സ്വാർത്ഥതയുള്ള സ്നേഹമല്ല, അത് ത്യാഗപൂർണമായ സ്നേഹമാണ്.
1 Corinthians 13:5.
1 Corinthians 13:5.
love does not behave itself unseen. Seeketh not her own. Is not easily provoked. Thinketh no evil.
Sneham ayogimayi nadakkunnilla, swartham anveshikkunnilla, dveshapedunnilla, dosham kanakkidunnilla.
Christian love is not selfish.
Christiya sneham swarthathayulla snehamalla.
If a husband is submitted to Christ,
bhartavu kartavina keezhadaki irikkunnengil,
and filled with the Spirit,
aa devathinte parishuddhaatmavinte niravullavan aavunnuvengil,
then what happens?
Adinte phalam endha?
He will love his wife sacrificially.
Avan tante bhariye tyagapoornamayi snehikkum.
That means his love will willingly pay a price so that she might be able to serve Christ in the home.
അവൾ ക്രിസ്തുവിനെ തന്റെ ഭവനത്തിൽ സേവിക്കേണ്ടതിനായി, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനായി വരുന്ന വലിയ ചിലവ് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഭർത്താവ്
സന്നദ്ധനായിത്തീരും.
അതുകൊണ്ട് അവളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് വളരെ സുപ്രധാനമായ ഒരു
ഉത്തരവാദിത്വമുണ്ട്.
ക്രിസ്തുവിനെ തന്റെ സഭയെ കുറിച്ചുള്ളതായ ത്യാഗപൂർണമായ സ്വാർത്ഥതയില്ലാത്തതായ സ്നേഹം പോലെ തന്നെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള സ്നേഹം സൃഷ്ടിച്ചുണ്ടാക്കുവാൻ കഴിയുന്നതല്ല. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നതായ സ്നേഹമാണ്. റോമലേഖനം 5:5 അഞ്ചാം വാക്യം. വിവാഹബന്ധത്തിൽ ഈ ദൈവസ്നേഹം, അഗാപ്പെ സ്നേഹം നാം അനുഭവിക്കുന്നില്ല എങ്കിൽ,
and hope make us not ashamed, because the love of God, agape of God, is shed abroad in our hearts by the Holy Spirit.
പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ.
Every form of human love is fake.
എല്ലാ തരത്തിലുള്ളതായ മാനുഷിക സ്നേഹങ്ങളും പരാജയപ്പെടും.
You say, I will try to love my wife, you will fail.
എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ ഞാൻ പരിശ്രമിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിശ്ചയമായി
പരാജയം.
എന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിശ്ചയമായും
പരാജയപ്പെടും.
എന്നാൽ നിങ്ങളെ തന്നെ ക്രിസ്തുവിനെ സമർപ്പിക്കുകയും ദൈവസ്നേഹം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്താൽ, നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നത്. റോമാലേഖനം 5:5 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹസമ്പൂർണമായ സ്നേഹം, ദൈവ സ്നേഹം അല്ലെങ്കിൽ അഗാപ്പെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് പകർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒഴിച്ചുകൂടാനാവാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്യോന്യം സ്നേഹിക്കാൻ
കഴിയില്ല.
ഈ ശ്രേഷ്ഠമായ സ്നേഹം നിങ്ങളുടെ വിവാഹബന്ധത്തിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ മറ്റെല്ലാ വിധത്തിലുള്ള സ്നേഹങ്ങളും
പരാജയപ്പെടും.
കാരണം മറ്റേത് തരത്തിലുള്ള സ്നേഹവും പാപത്താൽ കളങ്കിതമാണ്. അത് സ്വാർത്ഥം ഉള്ളതാണ്. അത് വാസ്തവത്തിൽ സ്നേഹമല്ല, സ്വാർത്ഥതയാണ്.
This love is true love.
എന്നാൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം.
And for this love to come into our lives, we need the fullness of the Holy Spirit.
ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമാണ്.
Thirst for the Spirit.
ആത്മാവിനായി ദാഹിക്കുക.
Hunger for the Word.
ആ ദൈവവചനത്തിനായുള്ള വിശപ്പ് നിങ്ങളിൽ ഉണ്ടാകട്ടെ.
Now we husbands cannot love our wives like this unless I told you you are filled with the Holy Spirit.
ഈ തരത്തിൽ ഭാര്യമാരെ സ്നേഹിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു.
Christ gave everything.
ക്രിസ്തു തനിക്കുള്ളതൊക്കെയും നൽകി.
His own life he gave.
അവന്റെ ജീവൻ തന്നെയും സഭയ്ക്ക് വേണ്ടി നൽകി. തന്റെ സഭയ്ക്ക് വേണ്ടി നൽകി.
And that is the standard of sacrifice for a husband's love for his wife.
ആ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് ഈ ശ്രേഷ്ഠമായ ഉന്നതമായ നിലവാരത്തിന് ഒത്തവണ്ണമാണ്.
When Unni began the worship service, he talked about yielding surrender.
ഇന്ന് ഉണ്ണി ആരാധന ആരംഭിച്ചപ്പോൾ സമർപ്പിക്കുന്നതിനെ കുറിച്ച് ഉണ്ണി സൂചിപ്പിച്ചു.
As we yield to the work of the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്നതിന് അനുസരിച്ച് ദൈവം തന്റെ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ
പകർന്നുകൊണ്ടിരിക്കും.
അങ്ങനെയെങ്കിൽ കർത്താവ് ക്രിസ്തു ശരീരമാകുന്ന സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സ്നേഹിപ്പാനായിട്ട് കഴിയും. രണ്ടാമതായി
ഹസ്ബൻഡ്സ് ലവ് is a sanctifying love.
ഭർത്താവിന്റെ സ്നേഹം വിശുദ്ധീകരിക്കുന്നതായ ഒരു സ്നേഹമാണ്.
Ephesians 5:26-27.
എഫേസ്യ ലേഖനം 5:26-27 വാക്യം.
Pure love.
അത് നിർമ്മലമായ സ്നേഹമാണ്.
He might sanctify her, having cleansed her by the washing of water with the word, so that he might present the church to himself in splendor, without spot or wrinkle or any such thing, that she might be holy and without blemish.
അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി കൊടുത്തു. വിശുദ്ധീകരിക്കുക എന്ന പദത്തിന്റെ അർത്ഥം വേർതിരിക്കുക എന്നാണ്. വിവാഹ ശുശ്രൂഷയിൽ ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്കായിട്ട് വേർതിരിക്കപ്പെടും, ഭാര്യയുടെ സ്വന്തമായി തീരുവാൻ തക്കവണ്ണം. ഭാര്യ ഭർത്താവിന്റെ സ്വന്തമാകുവാൻ തക്കവണ്ണം വേർതിരിക്കപ്പെടും. ഈ ദൈവദത്തമായ ഈ പദ്ധതിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സം പാപത്തിന് മുഖാന്തരമാകും.
Christ is cleansing his church.
ക്രിസ്തു തന്റെ ശരീരമായ സഭയെ ശുദ്ധീകരിക്കുക.
The ministry of his word.
അത് ദൈവവചനത്താലാണ് ശുദ്ധീകരണം നടക്കുന്നത്.
That's why verse 27 Ephesians 5 says, so that he might present the church to himself in splendor, without spot or wrinkle or any such thing.
അതുകൊണ്ടാണ് 27-ാം വാക്യത്തിൽ അവളെ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനെ കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് എന്ന് പറയുന്നു. അതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള സ്നേഹം ഒരു വിശുദ്ധീകരിക്കുന്നതായ സ്നേഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാം
വാക്യം.
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാം
വാക്യം.
സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ വചനം സത്യമാവും. നാം കൃപയാൽ വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെട്ടത്. നാം ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെടുന്നത് ദൈവവചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് അത് ദൈവവചനത്തിന്റെ ശുശ്രൂഷയാലാണ് സംഭവിക്കുന്നത്. അവന്റെ ആത്മാവിനാലാണ് ഇത് നടക്കുന്നത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവരെ അവന്റെ വിശുദ്ധിയെ പ്രാപിപ്പാൻ തക്കോണം ദിനം പ്രതി നാം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. മണവാട്ടി നിർമ്മലയായിരിക്കേണ്ടതാണ്,
നിഷ്കളങ്കയായിരിക്കും.
വിവാഹം ഇനി സംഭവിപ്പാനിരിക്കുകയാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ളതായ വിവാഹ ചടങ്ങ് നടക്കേണ്ടതാണ്. കുഞ്ഞാടിന്റെ കല്യാണ ദിവസം അവന്റെ സഭയോടുള്ള അവന്റെ വിവാഹം. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. വിവാഹം ഇനിയും നടക്കുവാനിരിക്കുന്നേ
ഉള്ളൂ.
വിവാഹ ഉറപ്പിച്ചു കഴിഞ്ഞു. 2 Corinthians 15:11 രണ്ടാം വാക്യം.
For I feel a divine jealousy for you, since I betrothed you to one husband, to present you as a pure virgin to Christ.
ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പൗലോസ് ഇവിടെ ഒരു താരതമ്യ പഠനം നടത്തിയ ഭർത്താവിന് ഭാര്യയോടുള്ള
സ്നേഹം
അത് അവളെയും അവനെയും ശുദ്ധീകരിക്കുന്നതായ സ്നേഹമാണ്. അവർ ഇരുവരും ഒരുപോലെ ക്രിസ്തുവിന് സമാന സ്വഭാവമുള്ളവരായി
തീരുവാനിടയാക്കി.
ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു
കേൾക്കുക.
അവർ തമ്മിലുള്ളതായ ശാരീരിക ബന്ധം പോലും ദൈവത്താൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അത് നിർമ്മലമായിരിക്കണം. അത് അവർക്ക് വ്യക്തിപരമായ സന്തോഷവും ഒരുമിച്ച് അവരുടെ ആത്മീയ വർദ്ധനവിനും മുഖാന്തരമാകേണ്ടതാണ്. 1 Corinthians 7:3-5 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ.
The husband should give to his wife her conjugal rights, and likewise the wife to her husband. For the wife does not have authority over her own body, but the husband does. Likewise the husband does not have authority over his own body, but the wife does. Do not deprive one another, except perhaps by agreement for a limited time, that you may devote yourselves to prayer, but then come together again, so that Satan may not tempt you because of your lack of self-control.
ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിന് അത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്ക് അത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സംബന്ധത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിത് നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പി. തന്റെ വ്യക്തിപരമായ സ്വാർത്ഥപരമായ സന്തോഷത്തിനായി ഭാര്യയെ ഉപയോഗിക്കാനല്ല ഭർത്താവ് അവൻ ദൈവദത്തമായ സ്നേഹമത്രേ അവളോട് പ്രകടിപ്പിക്കേണ്ടത്. അത് ഇരുവർക്കും സന്തോഷകരമാണ്, തൃപ്തികരമായി തീരണം. അത് വിശുദ്ധമാണ്, നിർമ്മലമാണ്, നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നതുമാണ്. അത് അതുകൊണ്ട് വിവാഹബന്ധം എന്ന് പറയുന്നത് നിരന്തരം വളരുന്നതായ ഒരു ബന്ധമാണ്. യേശു കുടുംബത്തിന്റെ തലവനായിരിക്കുമ്പോൾ അത് നിരന്തരം വളർച്ചയുടെ അനുഭവം. യഥാർത്ഥത്തിലുള്ളതായ ദൈവദത്തമായ സ്നേഹം, നിർമ്മലമായ സ്നേഹം എല്ലപ്പോഴും വളർച്ചയ്ക്ക് മുഖാന്തരമാകുന്ന സ്നേഹമാണ്. സ്വാർത്ഥപരമായ പെരുമാറ്റം അതിന്റെ നേരെ വിപരീതമായ അനുഭവം അത്ര ഉണ്ടാക്കുന്നു. എഫെസ്യർ ലേഖനം 5:27 27 വാക്യം ശ്രദ്ധിക്കുക. കറാ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. ഇന്ന് സഭ പരിപൂർണയല്ല, അതിന് കറാ ചുളുക്കം മുതലായവ ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് കറാ ചുളുക്കം മുതലായവ ഉണ്ടാകുക? പുറമേ ഉണ്ടാകുന്നതായ കളങ്കത്താലാണ് കറ ഉളവാകുന്നത്. എങ്ങനെയാണ് ചുളുക്കങ്ങൾ സംഭവിക്കുന്നത്? പ്രായമാവും തോറും ചുളുക്കം ശരീരത്തിൽ ഉണ്ടാകും. എന്റെ കരങ്ങളിലൊക്കെ കൈകൾ ചുളുങ്ങി വരുന്നുണ്ട്. പ്രായമായില്ല എങ്കിലും കൈകൾ തൊലി ചുളുങ്ങുന്നു. ഉള്ളിൽ സംഭവിക്കുന്നതായ അഴുകലിന്റെ മുഖാന്തരമാണ്
ചുളുക്കമുണ്ടാകുന്നത്.
ലോകത്താൽ സഭ കളങ്കപ്പെടുമ്പോൾ സഭയ്ക്ക് നിരന്തരമായ ശുദ്ധീകരണം ആവശ്യമായി വരും. എങ്ങനെയാണ് നാം ശുദ്ധീകരിക്കപ്പെടുന്നത്? ദൈവവചനത്താൽ അത്രേ ശുദ്ധീകരിക്കപ്പെടുന്നത്. ലോകത്തിന്റെ ലോകത്താലുള്ള കറ പറ്റാതെ വേണം നാം നമ്മെ തന്നെ
സൂക്ഷിക്കേണ്ടതാണ്.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവം നമുക്ക് പരിപൂർണത നൽകുവാൻ അത്ര ആഗ്രഹിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ, കുടുംബത്തിൽ, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ, ജോലി സ്ഥലത്ത് ദാസന്മാരും യജമാനന്മാരും തമ്മിലുള്ള ബന്ധത്തിൽ, യജമാനും കീഴിലുള്ള ജോലിക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ, ഇവിടെയെല്ലാം ദൈവം നമുക്ക് സമാധാനം, പരിപൂർണത നൽകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ശാലോം എന്ന പദത്തിന്റെ അർത്ഥം പരിപൂർണത, തികവ് എന്നാണ്. ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ശത്രുവാണെങ്കിൽ ആകട്ടെ അത് എടുത്തു കളവാൻ
ആഗ്രഹിക്കുന്നു.
അവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനാണ്, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിനാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്ന പോലെയല്ല. ദൈവം നൽകുന്നതായ സമാധാനം, ദൈവം നൽകുന്നതായ പൂർണ്ണത, അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്നതായ ഒന്നാണ്. അതുകൊണ്ട് ദൈവം അതിനെ നാം അതേപോലെ തന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് നമ്മെ ശുദ്ധീകരിപ്പാൻ നാം അനുവദിക്കുമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കും. അങ്ങനെയെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും.
You will keep yourself unspotted from the world.
ലോകത്താലുള്ള കളങ്കം പറ്റാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കും.
James 1:27.
യാക്കോബിന്റെ ലേഖനം 1:27 27 വാക്യം.
Religion that is pure and undefiled before God the Father is this: to visit orphans and widows in their affliction and to keep oneself
പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാവും
അൺസ്പോട്ടഡ് ഫ്രം ദ വേൾഡ്
ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം
സോ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ദേർ ഷുഡ് ബി നോ റിങ്കിൾസ് ഇൻ ദ ചർച്ച്
അതിന്റെ അർത്ഥം സത്യത്തിൽ പറയുകയാണെങ്കിൽ സഭയാകുന്ന ശരീരത്തിൽ ചുളുക്കങ്ങൾ പാടില്ല
ബിക്കോസ് റിങ്കിൾസ് ആർ എവിഡൻസ് ഓഫ് ഓൾഡ് ഏജ് ആൻഡ് ഇന്റേണൽ ഡീകേ
കാരണം ചുളുക്കം ഉണ്ടാകുന്നത് പ്രായാധീത്തിലാണ് ആന്തരികമായ അഴുകൽ സംഭവിക്കുമ്പോൾ എന്നാൽ സഭയ്ക്ക് ദൈവവചനത്താൽ പരിപോഷണം ലഭിക്കുമ്പോൾ ഈ ചുളുക്കങ്ങളെല്ലാം മാഞ്ഞു പോകേണ്ടതാണ് എന്തായിരിക്കും സംഭവിക്കുക ആ ഒരു സുന്ദരിയായ മണവാട്ടിയെ പോലെ അവളുടെ വിവാഹ ദിവസത്തിൽ സുന്ദരിയായ ഒരു മണവാട്ടിയെ പോലെ ആയിത്തീരും സഭ ശുദ്ധിയുള്ളവളായിരിക്കും സഭ യൗവനയുക്തിയായിരിക്കും അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് സാധ്യമാവുന്നത് വചനത്താലാണ് സാധ്യമാവുന്നത് ഇത് ആണ് സാധ്യമായി തീരുന്നത് എന്നാൽ ഒരു ദിവസം സഭയെ സ്വർഗത്തിൽ വെളിപ്പെടുത്തും അത് തേജസ്സേറിയ ഒരു സഭയായിട്ട് നിർത്തും അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിലാണ് സംഭവിക്കുന്നത് എഫെസ്യ ലേഖനം 5:27 തേജസ്സോടെ തനിക്ക് തന്നെ മുൻ നിർത്തേണ്ടതിനായി യൂദായുടെ ലേഖനം 24
Now to him who is able to keep you from stumbling and to present you blameless before the presence of his glory with great joy.
വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് മൂന്നാമതായി
the husband's love for his wife should be sacrificial
ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ത്യാഗപൂർണമായ സ്നേഹമായിരിക്കണം
we should sanctify
അത് വിശുദ്ധീകരിക്കുന്നതായ ഒരു സ്നേഹമായിരിക്കണം
നമ്മൾ also should be satisfied
അതോടൊപ്പം തന്നെ അത് തൃപ്തി നൽകുന്നതായ ഒരു സ്നേഹവുമായിരിക്കണം
Ephesians 5:28-33 we see that
എഫെസ്യ ലേഖനം 5:28 28-33 ഉള്ള വാക്യങ്ങൾ നാം അത് കണ്ടെത്തും
we'll go into the details of those verses later
അടുത്ത ആഴ്ചയിൽ നാം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും
we'll just read
എന്നല്ല നമുക്കിപ്പോൾ അത് വായിക്കാം
Ephesians 5:28-33
എഫെസ്യ ലേഖനം 5:28-33 വരെയുള്ള വാക്യങ്ങൾ
in the same way husbands should love their wives as their own bodies
അവണ് തന്നെ ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാണ്
he loves his wife loves himself
ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു
for no one ever hated his own flesh but nourishes and cherishes it just as Christ does the church
ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ ക്രിസ്തുവും സഭയെ ചെയ്യുന്നതുപോലെ അതിനെ പോറ്റി പുലർത്തി അത്രേ ചെയ്യുന്നു
because we are members of his body
നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ
therefore a man shall leave his father and mother and hold fast to his wife and the two shall
അതുപോലെ ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹമായി തീരും
This mystery is profound and I am saying that it refers to Christ and the church.
ഈ മർമ്മം വലിയതാ ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്
How let each one of you love his wife as himself and let the wife see that she respects her husband.
അങ്ങനെ തന്നെ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാവും നമുക്കിപ്പോൾ നിർത്താം
God willing we'll come back to this portion of scripture later
devu anuvadikengil pinnidu nam ee bhagathukku madangi varu
but before I close let me say this one thing
enal nirthunnathinu njan oru karyam kooda parayatte
don't let the system of the world dictate how your marriage works
ningalude vaaga jeevitham engane aayirikkanum ennu logathinte vyavasthithikal ningalku paranju theruvan anuvadikkirathu
for heaven's sake get rid of books and magazines that come into your house to tell you about marriage
vaagathe kuricha prathipadikkunnathaya logamaasikagalum pusthakangalum ningal thalli kalayuka
don't go by the vanitha magazine please
വനിതാ മാസിക അനുസരിച്ച് നിങ്ങളുടെ വാഹ ജീവിതത്തെ അത് നീക്കിക്കളഞ്ഞ ദൈവവചനം വായിക്കുവാനായിട്ട്
തുടങ്ങും
അല്ലെങ്കിൽ ലോകത്തിന്റെ വ്യവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു
കയറും and what you see on the television screen what you see in the movies today is exactly what Satan brings into the home
ah ee maasigale mattu maasigale kurichu enikku ariyilla ee maasigalum television screenil ningal kaanunnathum pishaaja logathe kurichu uddeshikkunnathu thanneyanu velippeduthunnu
we made a very early decision in our home
njangalude jeevu njangalude kudumbathil njangal valare nerathathil oru theermanam eduthu
that we will have no magazines in the home
ah veetil maasigal undaagilla ennu theermanichu
we don't have a tv in our
home ah oru television undaagilla ennu theermanichu
I'm not regretting
njan adhe kurichu dukhikkunnilla
one preacher told me you lose so much you will be so ignorant
ഒരു പ്രസംഗം ഞങ്ങളോ എന്നോട് പറഞ്ഞു നീ അങ്ങനെ തീരുമാനിച്ചാൽ പലതും നിനക്ക് നഷ്ടമാകുമെന്ന് എന്നാൽ ലോകത്തെക്കുറിച്ച് അജ്ഞത ഉള്ളിലായിരിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ സത്യം അറിയുന്നവനുമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
because
ദൈവത്തിന്റെ വചനത്തോടുള്ളതായ വിനയപൂർണമായ സമീപനത്താൽ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ വ്യവസ്ഥതയ്ക്കനുസരിച്ചല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുന്നത്, ദൈവവചനത്തിന് അടിസ്ഥാനമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും പരിശോധിക്കുകയും ദൈവവചനത്തിന് വിപരീതമായിട്ട് നാം എടുത്ത തീരുമാനങ്ങളെ ഉപേക്ഷിപ്പാൻ തക്കോണം നമുക്ക് ഒരു ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്യാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിൻ്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, വിശേഷാൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിന് ഞങ്ങൾക്ക് തന്ന ദൈവവചനത്തിൻ്റെ ആലോചനകളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ തക്കോണം, അത് അതേപടി അംഗീകരിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവാഹ ബന്ധങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ കഥാവെ പിശാച കടന്നു വരുവാനുള്ള അവസരങ്ങളെ ഒഴിവാക്കുവാൻ തക്കോണം, ദൈവവചനത്തിൽ അത് കെട്ടുപണി ചെയ്യുവാൻ തക്കോണം, ഓരോരുത്തരെയും കുടുംബങ്ങളായിട്ടും വ്യക്തികളായിട്ടും സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ
മനസ്സലി ഉടയ മഹോദ പരനേ വന്ദനം നിനക്കാമേ. മനസ്സലി ഉടയ മഹോദ പരനേ വന്ദനം നിനക്കാമേ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.